തലയ്ക്കുമീതെ ഉയർത്തിപ്പിടിച്ച് ആനയോടി. പട്ടി അവളുടെ കമ്മീസിൽ കടിച്ചു വലിച്ചു. കമ്മീസിൻ്റെ ഒരു കഷണം പട്ടിയുടെ പല്ലിൽ കോർത്തു കിടന്നു. ആരും ആനയെ രക്ഷിക്കാൻ എത്തിയില്ല. എങ്ങനെ എത്താനാണ്? എട്ടുമുറിയും നാലുമുറിയും ഇരുന്നെടുത്ത് പൊക്കത്തിൽ മതിൽ കെട്ടിയ വലിയ വീടുകളാണ്. ആറുമുറി ഇടിച്ചു നിരത്തി മതിൽ കെട്ടിയിരിക്കുകയാണ്. വലിയ വീടുകളുടെ ഇരുമ്പ് പടികൾ എപ്പോഴും അടച്ചിരിക്കും. വഴിയിൽ ഒരു കുട്ടിയെ പട്ടി കടിച്ചാലൊന്നും അതിൻ്റെ ഒച്ച ആ വീടുകളുടെ അകത്തേക്ക് കയറില്ല. എട്ടുമുറി ഉള്ളപ്പോഴാണ് ആനയെ പട്ടി കടിച്ചതെങ്കിൽ ആനയുടെ നിലവിളി കേട്ട ഉടനെ എട്ടുമുറിക്കാർ സകല വാതിലും തുറന്ന് വീടോടെ ഓടി വരും. പട്ടിയെ പിടിച്ചു നിർത്തി ന്യായം പറയിപ്പിക്കും. കൊടിച്ചങ്ങാടിയിൽ ഇതുപോലത്തെ കൂറ്റം പട്ടികൾ ഉണ്ടായിരുന്നില്ല. കൊടിച്ചിപ്പട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടിച്ചിപ്പട്ടികൾക്ക് വലിപ്പം കുറയും, പേടി കൂടുതലുമായിരുന്നു. കട്ട തിന്ന് തല്ലുവാങ്ങി മോങ്ങുന്ന ചൊക്ലിപ്പട്ടികൾ, അവറ്റെ ആർക്കും വിലയുണ്ടായിരുന്നില്ല. വല്ല കാര്യത്തിനും അവറ്റെ കുരച്ചാൽ ഒന്നും മിണ്ടാണ്ടാ നിന്നേരാ ചില്ലച്ചാത്തന്മാരെ എന്ന് കളിയാക്കിയിരുന്ന കോക്കാഞ്ചറക്കാർ ഇപ്പോൾ കൂറ്റൻ പട്ടികളുടെ കുര കേട്ട് പേടിച്ച് നടക്കുകയാണ്. അങ്ങാടി മുഴുകുന്നത് പോലെയാണ് അവറ്റെ കുരയ്ക്കുക. അവറ്റയ്ക്ക് കട്ട് തിന്നേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ഇറച്ചി വെട്ടുകാർ പറഞ്ഞു. ദിവസേന ഒന്നാം തരം പോത്തിറച്ചിയാണ് അവറ്റയ്ക്ക് വേവിച്ചു കൊടുക്കാൻ വാങ്ങിക്കൊണ്ടു പോകുന്നത്. ആദ്യത്തെ ദിവസം അവറ്റയുടെ കുര കേട്ടതും കോക്കാഞ്ചേറയിലെ ചൊക്ലിപ്പട്ടികൾ ചെവി പൊക്കി മൂക്ക് വിറപ്പിച്ചു നിന്നു. എന്നിട്ട് ഏറ് കിട്ടിയ പോലെ വാല് കാലിനടിയിൽ തിരുകി പേയ് പേയ് എന്ന് കരഞ്ഞുകൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോയി. പിന്നെ അവറ്റയെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. കോക്കാഞ്ചറക്കാർക്ക് ഇപ്പോൾ സ്വന്തം അങ്ങാടിയിൽ കൂടി നടക്കാൻ പാടില്ലാത്ത പോലെയാണ്. കൂറ്റൻ പട്ടികൾ അവരെ നോക്കി കുരയ്ക്കും, തരം കിട്ടിയാൽ ചാടി വീഴും. കോക്കാഞ്ചറക്കാരെ അവറ്റയ്ക്ക് പുച്ഛമാണ്. ഇരുമ്പ് പടികളിൽ ഒരു പരസ്യം ഞാത്തിയിട്ടിട്ടുണ്ട്, പട്ടി കടിക്കും സൂക്ഷിക്കുക. അതിനു മുന്നിലൂടെ പോകുമ്പോഴൊക്കെ ആനി പേടിച്ചൊതുങ്ങിയാണ് നടക്കുക. അവിടത്തെ പട്ടി അവളേക്കാൾ കേമപ്പെട്ട ജീവിയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനത്തെ ഒരു പരസ്യപ്പെടുത്തൽ കോക്കാഞ്ചറക്കാർ ആദ്യമായി കാണുകയാണ്. അതവർക്ക് തീരെ രസിച്ചില്ല. പട്ടിയെ കൊണ്ട് കടിപ്പിക്കാൻ ഇവരാരാ? അവരാരാണാവോ? അവരെ ആരെയും പുറത്തേക്കൊന്നും കാണാറില്ല. അതിലെയും ഇതിലെയും കടന്നു പോകുമ്പോൾ കോക്കാഞ്ചറക്കാർ പട്ടികളെ നോക്കി കൊഞ്ഞനം കാട്ടി. കള്ളം കുടിച്ച് തലേക്കെട്ടും കെട്ടി വരുന്ന നേരത്ത് ഇരുമ്പ് പടി പിടിച്ചു കുലുക്കി അവർ പട്ടിയെ വെല്ലുവിളിച്ചു. ഡാ പട്ടിമയിരേ, ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് കടിച്ചു നോക്കറാ. കള്ളു കുടിച്ചു വന്ന് പട്ടിയെ തെറി പറഞ്ഞതിനും പടി പിടിച്ചു കുലുക്കിയതിനും പരസ്യപ്പലക താഴത്തിട്ട് ചവിട്ടിയതിനും ചെമ്പൻ്റെ അന്തോണിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ഇടിച്ചു പഞ്ഞയാക്കി വിട്ടു. അതോടെ കോക്കാഞ്ചറക്കാർക്ക് പേടിയായി. പക്ഷേ കള്ളും കുടിച്ച് അതിലേ വരുമ്പോൾ അവർ പിന്നെയും ആ പടിക്കൽ നിന്നു. പട്ടിയെ മുഖത്തോട് മുഖം നോക്കി. പട്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കണമെന്നുണ്ടെങ്കിലും കള്ളു കാരണം കണ്ണുറയ്ക്കാറില്ല. വായ പൊത്തി താണുവണങ്ങി നിന്ന് അവർ പട്ടിയെ പരിഹസിച്ചു. മള് ഈ പപ്പിളിക്ക് റോട്ടി കൂടെ പോയാൽ പട്ടി തമ്പുരാൻ കുരയ്ക്കോ ആവോ? ആ പട്ടിത്തമ്പുരന്മാരിലൊന്നാണ് ആനയുടെ മേൽ ചാടി വീണത്. അതവളെ തട്ടിമറിച്ചിട്ടു റൊട്ടിപ്പൊതി കടിച്ചു വലിച്ചെടുത്തു. ആനയുടെ കാലിൻ്റെ രണ്ടു മുട്ടും പൊട്ടി ചോരയൊഴുകി. അവൾ ഉറക്കെ കരഞ്ഞു. മുടന്തി മുടന്തിക്കൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ മുട്ട് പൊട്ടിയതിനേക്കാളും സങ്കടം കുട്ടിപ്പാപ്പൻ്റെ കാര്യം ഓർത്തിട്ടായിരുന്നു ആനയ്ക്ക്. കുട്ടിപ്പാപ്പൻ ഇപ്പോൾ ചോറുണ്ണാറില്ല, കഞ്ഞി കുടിക്കാറില്ല, വേറൊന്നും തിന്നാറില്ല. പാലിൽ മുക്കി റൊട്ടി കഷണം വായിൽ വെച്ച് കൊടുത്താൽ നുണഞ്ഞിറക്കും. അതും കിടന്ന കിടപ്പിൽ ദേഹമനങ്ങിയാൽ ചോര ഛർദ്ദിക്കലാണ് ഇപ്പോൾ. ക്ഷീണിച്ച് ക്ഷീണിച്ച് കുട്ടിപ്പാപ്പൻ കട്ടിലിനോട് പതിഞ്ഞു പോയിരിക്കുന്നു. പാല് പോലെ നരച്ച ഒരു മുഖം, വിളറിയ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് എല്ലാ എല്ലുകളും എണ്ണിയെടുക്കാം. ആനയ്ക്ക് കുട്ടിപ്പാപ്പനെ കണ്ടു നിൽക്കാൻ വിഷമമാണ്, അത്രയ്ക്ക് സങ്കടം വരും. എല്ലാ ദിവസവും ആനയാണ് കുട്ടിപ്പാപ്പന് റൊട്ടി വാങ്ങി കൊണ്ടുവരിക. വിക്ടർ റൊസാരിയോ റൊട്ടിക്കട, പള്ളിക്ക് സമീപം, കോക്കാഞ്ചറ ഇൽ നിന്നാണ്. ഐ റിപ്പീറ്റ്, വിക്ടർ റൊസാരിയോ റൊട്ടിക്കട, പള്ളിക്ക് സമീപം, കോക്കാഞ്ചറ ഇൽ നിന്നാണ് അവൾ റൊട്ടി വാങ്ങുന്നത്. ഐ റിപ്പീറ്റ്, വിക്ടർ റൊസാരിയോ റൊട്ടിക്കട, പള്ളിക്ക് സമീപം, കോക്കാഞ്ചറയിൽ നിന്നാണ് അവൾ റൊട്ടി വാങ്ങുന്നത്. കോക്കാഞ്ചറയിൽ ഇപ്പോൾ ആറ് റൊട്ടിക്കടയുണ്ട്. ഉച്ചതിരിഞ്ഞാൽ കോക്കാഞ്ചറ മുഴുവനും റൊട്ടി മുരിയുന്ന മണം പരക്കും. കോക്കാഞ്ചറക്കാർക്ക് റൊട്ടി തിന്ന് ശീലമായി. വിക്ടർ റൊസാരിയോയിൽ നിന്നു മാത്രം ആനി റൊട്ടി വാങ്ങുന്നതിന് കാരണം പുള്ളിയുടുപ്പിട്ട ഒരമ്മാമയാണ്. മുട്ടുവരെ ഇറക്കമുള്ള കൈയില്ലാത്ത പുള്ളിയുടുപ്പുകളാണ് അമ്മാമ ഇടുന്നത്. മുടി ആണുങ്ങളെപ്പോലെ വെട്ടിക്കളഞ്ഞിരുന്നു. കാശൊക്കെ വാങ്ങി പോക്കറ്റിലാണിടുക. ചിലപ്പോൾ ഒരു തൊപ്പി വെച്ചിരിക്കും, ചിലപ്പോൾ ഒരു കണ്ണട. അമ്മാമയുടെ വായിൽ ഒരൊറ്റ പല്ലുപോലും ഇല്ല. മണിപ്പേഴ്സ് എന്നാണ് കോക്കാഞ്ചിറക്കാർ അമ്മാമയെ വിളിക്കുന്നത്. റൊട്ടി, റസ്ക്, വെണ്ണ ബിസ്ക്കറ്റ്, ഇത് മൂന്നുമല്ലാത്ത വേറെയും പല സാധനങ്ങളുണ്ട് വിക്ടർ റൊസാരിയോവിൽ. അതിൻ്റെയൊന്നും പേര് ആനിക്കറിയില്ല. ആനി അതൊന്നും തിന്നിട്ടില്ല. റസ്കും വെണ്ണ ബിസ്ക്കറ്റും അവൾ തിന്നിട്ടുണ്ട്. അയ്യോ അഞ്ഞേ, എന്തിണ് റൈണേ? കറുത്ത കുഞ്ഞാറം ഓടി വന്ന് കൈപിടിച്ചപ്പോഴാണ് അങ്ങാടിയിൽ കൂടി നാണമില്ലാതെ കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്ന കാര്യം ആനി ഓർത്തത്. കാലിൻ്റെ രണ്ടുമുട്ടും പൊട്ടിയത് കണ്ട് കറുത്ത കുഞ്ഞാറം നെഞ്ചത്ത് കൈവച്ചു. ഹദ്ദാവേ, പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുഞ്ഞാറം രണ്ട് കൈയും തലയിൽ വെച്ച് പട്ടിയെ പ്രാഗി. പണ്ണാറം ശബ്ദ ബഹുതേ. കുട്ടിപ്പാപ്പനുള്ള റൊട്ടിയാണ് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ ആനി കറുത്ത കുഞ്ഞാറത്തിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. കുഞ്ഞാറത്തിന് സങ്കടം വരുന്നുണ്ടോ? ശരിക്കും കുഞ്ഞാറത്തിൻ്റെ മുഖം വാടിപ്പോയി. ആനിയുടെ കൈയും പിടിച്ച് കുഞ്ഞാറം വീട്ടിനകത്തേക്ക് പോയി. അടുക്കളയുടെ പാതിയം പുറത്ത് കയറി നിന്ന് കുഞ്ഞാറം പറഞ്ഞമേൽ നിന്നൊരു പിടി ഇല്ലനക്കറി വാരിയെടുത്തു. എന്നിട്ട് ആനിയുടെ രണ്ട് കാലുമുട്ടിലും വെച്ചമർത്തി. നീറ്റൽ കൊണ്ട് ആനിയുടെ ജീവൻ പോയ പോലെ തോന്നി. കുഞ്ഞാറം പറഞ്ഞു, വേഹ ഉണങ്ങുത്താ. കുഞ്ഞാറം വലിയ ഒരു പിശാം കത്തിയെടുക്കുന്നത് കണ്ടപ്പോൾ ആനി പേടിച്ചു. എന്തിനാണ് കുഞ്ഞാറത്തിൻ്റെ ഭാവം? ആനി കാൽ പിൻവലിച്ചു. കുഞ്ഞാറം ചിരിച്ചുകൊണ്ട് പാതിയം പുറത്തിൻ്റെ മൂലയിൽ കുത്തിരുത്താൻ തുടങ്ങി. ഐ റിപ്പീറ്റ്, കുത്തിത്തുരക്കാൻ തുടങ്ങി. നിലത്ത് കുഴിച്ചിട്ടിരുന്ന ഒരു കാശു കുടുക്കയായിരുന്നു അത്. പാതിയം പുറം കുത്തിത്തുരന്ന് കുഞ്ഞാറം കാശു കുടുക്ക പുറത്തെടുത്തു. ആനിയുടെ അടുത്ത് വന്നിരുന്ന് കാശു കുടുക്ക നിലത്തടിച്ച് പൊട്ടിച്ചു. അത്രയ്ക്കൊന്നും കാശ് അതിലുണ്ടായിരുന്നില്ല. കുഞ്ഞാറം അതിൽ നിന്ന് 3 രൂപ എണ്ണിയെടുത്ത് ആനിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടിപ്പാപ്പന് കുഞ്ഞാറത്തിൻ്റെ വക 3 രൂപയ്ക്ക് റൊട്ടി വാങ്ങിക്കണമെന്ന് കുഞ്ഞാറം പറഞ്ഞു. ആനിയുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കരയുന്ന പോലെയാണ് കുഞ്ഞാറം അത് പറഞ്ഞത്. ആനിക്ക് സങ്കടം വന്നു. കണ്ണ് തുടച്ച് മൂക്ക് ചീറ്റി കുഞ്ഞാറം ബാക്കി കാശ് എണ്ണി 15 രൂപ കുറിവെക്കാൻ മാറ്റിവെച്ചു. ബാക്കിയുള്ളത് അടുക്കളയുടെ പല മൂലകളിലായി കുഴിച്ചിട്ടിട്ടുള്ള കാശു കൊടുക്കയിലിട്ടു. കാശു കൊടുക്കകൾക്ക് മീതെ കലങ്ങളും കൂട്ടങ്ങളും കുട്ടകളും കമഴ്ത്തി വെച്ചു. ഒന്നിൻ്റെ മീതെ വലിയ വറകലം, ഒന്നിൻ്റെ മീതെ കോഴിക്കമ്മത്തി, ഒന്നിൻ്റെ മീതെ കൂട്ടാൻ ചട്ടി. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ കാല് വേദനിച്ച് ആനി കരഞ്ഞു. കുഞ്ഞാറം അവളുടെ മുട്ടുകാലിൽ കുറേ നേരം ഊതിക്കൊടുത്തു. അഴക്കയിൽ കിടന്ന് തോർത്തെടുത്ത് തോളത്തിട്ട് കുഞ്ഞാറവും ആനിയുടെ കൂടെ വിക്ടർ റൊസാരിയോ റൊട്ടിക്കടയിലേക്ക് വന്നു. റൊട്ടി വാങ്ങിക്കഴിഞ്ഞ് തൊട്ടടുത്തുള്ള മേരിമാത കുറീസിൽ കയറി കുഞ്ഞാറ കുറി വെച്ചു. കുഞ്ഞാറത്തിനിപ്പോൾ ചങ്ങാതിക്കുറിയില്ല. വെളുത്ത കുഞ്ഞാറം വീട് വിറ്റ് പോയതിൽ പിന്നെ കോക്കാഞ്ചിറയിൽ ആർക്കും ചങ്ങാതിക്കുറിയിൽ താല്പര്യമില്ല. അതുമാത്രമല്ല, കാരണം അതിശയകരമായ ലാഭമുള്ള പുതിയ തരം കുറികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മേരിമാത കുറീസ്, സെൻറ് ജോസഫ് പണ്ടം പണയം, വിശുദ്ധ യൗസേപ്പിൻ പലിശ സഹായം, പോൾ മാത്യു കുറിക്കമ്പനി തുടങ്ങിയ 5-8 വലിയ കുറിസ്ഥലങ്ങളുണ്ട് കോക്കാഞ്ചിറയിൽ. എല്ലാവരും അവിടെയാണ് കുറി വയ്ക്കുന്നത്. അവിടെ കുറി ലഹളയില്ല. നിശബ്ദത പാലിക്കുക എന്നെഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ കണ്ടാൽ കോക്കാഞ്ചിറക്കാർക്കിപ്പോൾ മിണ്ടാതെ നിൽക്കാനും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഒച്ച വളരെ താഴ്ത്തി കുശു കുശുക്കാനും അറിയാം. നിശബ്ദത പാലിക്കുക എന്ന ബോർഡ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മേരിമാത കുറീസിലാണ്. കുറി വയ്ക്കാൻ വന്ന കോക്കാഞ്ചിറക്കാരുടെ ഒച്ച കൊണ്ട് സഹി കെട്ടിട്ടാണ് ഇത്രേ ബോർഡ് വെച്ചത്. എന്നിട്ടും ബഹളം കൂട്ടിയ കോക്കാഞ്ചിറക്കാരോട് മേരിമാതയിലെ കുറി ജോലിക്കാർ ബോർഡ് ചൂണ്ടിക്കാട്ടി ചോദിച്ചു, എഴുതി വെച്ചേക്കണ കണ്ടില്ലേ? എന്തുട്ട് നിശബ്ദത പാലിക്കാൻ? നിശബ്ദ അതെന്തുട്ടാണ്? മിണ്ടാൻ പാടില്ലയെന്ന്. പിന്നെ നിന്റെ അപ്പൻ്റെ വകയല്ലേ സ്ഥലം, ഒന്ന് പോടാടാവിടിക്കാണ്ട്. പക്ഷേ കോക്കാഞ്ചിറക്കാർക്ക് നിശബ്ദത പാലിക്കേണ്ടി വന്നു. അതിശയകരമായ ഒരു മാറ്റമായിരുന്നു അത്. കോക്കാഞ്ചിറയുടെ ലക്ഷണം തന്നെ അതിൻ്റെ തുറന്നുവിട്ട ഒച്ചയായിരുന്നു. ആരും തടയാനില്ലാതെ കോക്കാഞ്ചിറ മുഴുവനും ചിലപ്പോൾ കോക്കാഞ്ചിറയുടെ അതിരുകൾ വിട്ടും അത് സഞ്ചരിച്ചു. പള്ളിയിൽ മാത്രമാണ് അവർ നിശബ്ദരായിരുന്നത്. കുറിസ്ഥലങ്ങളും ഏകദേശം പള്ളി പോലെയാണെന്ന് കുറിക്കമ്പനിക്കാർ പറഞ്ഞു. കുറിക്കമ്പനികളിൽ പോകാതിരിക്കാനും കോക്കാഞ്ചിറക്കാർക്ക് കഴിഞ്ഞില്ല. പണ്ടം പണയം വയ്ക്കാനും പണം പലിശയ്ക്ക് കിട്ടാനും കുറി വിളിച്ചെടുക്കാനും അവിടെയല്ലാതെ എവിടെ പോകും? കുഞ്ഞാറങ്ങളുടെ കുറി പോലെ വെച്ചത് മാത്രം കിട്ടുന്ന ഏർപ്പാടല്ല ഇത്. ചില കുറികൾ നറുക്ക് കിട്ടിയാൽ കാശ് മുഴുവനും കിട്ടും, പിന്നെ വയ്ക്കുകയും വേണ്ട. അതിൻ്റെ സൂത്രമോർത്ത്